കാരുണ്യം തുളുമുന്ന കടാക്ഷങ്ങളോടുകൂടിയതുമാണ്. ഏറ്റവും ശാന്തവും ഗാംഭീര്യമുള്ള മനോത്വത്തോടുകൂടിയ ഭാവത്തോടുകൂടിയവനുമായ ഗുരുദേവൻ അനുപമ്പയോടുകൂടി തന്നിലേക്ക് അടുക്കുന്നവരെയെല്ലാം അനുഗ്രഹിക്കുന്ന ആ ഗുരുദേവന് ശുചിപ്രദം സാധു നിക്ഷേപമാണം മിതാശനം മൗനധനാതിലുപ്തം യമാദി സൗഹാർദ്ദ നിബദ്ധചിത്തം ശമാദി സമ്പാദന മുഖലക്ഷ്യം. ജനങ്ങൾ വഴിയാവണ്ണം ശുചിവ്രതം അനുഷ്ഠിക്കുന്നവനും മൗനമാകുന്ന ധനം സംഭരിക്കുന്നതിൽ അത്യന്തം ആഗ്രഹമുള്ളവനും യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ പ്രസിദ്ധങ്ങളായിരിക്കുന്ന ഹഠയോഗ പ്രക്രിയയിൽ അത് പരിരക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധയോടുകൂടിയവനുമായ ശമം ദമം ഉപരതി തിദിക്ഷ സമാധാനം ശ്രദ്ധ തുടങ്ങിയവ നേടുക എന്ന മുഖ്യലക്ഷ്യത്തോടുകൂടിയവനുമായ ശ്രീനാരായണ ഗുരുദേവനെ ദൃഷ്ടുവാ കണ്ടിട്ട് വിസ്മയപ്പെട്ടവരായി തീർന്നു. അങ്ങനെയുള്ള ഗുരുദേവനെ കണ്ട് വിസ്മയപ്പെട്ടവരായത് പുണ്യകരങ്ങളായ ഉപാസനാദികളാണ് വ്രതങ്ങൾ. പുണ്യത്തെ നേടാനും പാപത്തെ കഴുകിക്കളയാനും മനുഷ്യരെല്ലാം ചെയ്യുന്ന വ്രതങ്ങളാണ് ഉപാസനാദികൾ. വിവിക്ത സേവാനിരതം സദാവി വിശിഷ്ടകാരാന്തരബദ്ധദീക്ഷം താരുണ്യപൂർണം തരുണാർഘവാസം ദൃഷ്ടാജനോ വിസ്മയമാവദേനെ ആവദേനം. എല്ലായ്പ്പോഴും ഏകാന്തത്തിൽ തന്നെ കഴിഞ്ഞുകൂടുവാൻ താൽപ്പര്യമുള്ളവനും അത്യധികം മഹത്തായ ഏതോ കാര്യത്തിൽ ഉറച്ച മനസ്സോടുകൂടിയവനും പൂർണ്ണ യൗവനത്തിലെത്തിയവനും ഉദയാന്തര സൂര്യനെ പോലെ ജ്വലിക്കുന്ന ശോഭയോടുകൂടിയവനുമായ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് വിസ്മയപരതന്ത്രായിപ്പോയി ചെമ്പഴന്തി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം. പിത്രോ സദാ പുത്രയിതി പ്രമോദ പ്രസാദ വാത്സല്യപരാന്തവൃത്യോ തസ്യാത്ഭുതം വൃത്തമപേക്ഷ്യ വൈദ്യ തവിത്തമൂജേരഹസിപ്രഗൽഭ. മാതാപിതാക്കളായ കുട്ടിയമ്മയും മാടനാശാനും എല്ലായ്പ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ തങ്ങളുടെ മകനാണെന്നുള്ള ബുദ്ധിയോടുകൂടി സന്തോഷവും വാത്സല്യവും എന്നിവകൊണ്ട് വിവേകരഹിതമായ മനോഭാവവ്യാപാരത്തോടുകൂടിയവരായും ആയ ബുദ്ധിപ്രതിപാദി ഗുണങ്ങളോടുകൂടിയവനുമായ സമർത്ഥനമായ കൃഷ്ണൻ വൈദ്യനെ ശ്രീനാരായണ ഗുരുദേവന്റെ അത്ഭുതജനകങ്ങളായ നടപടികൾ കണ്ടിട്ട് മാതാപിതാക്കന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ഗുരുദേവന്റെ അച്ഛനും അമ്മയോടും ഇപ്രകാരം പറഞ്ഞു.
നാരായണോ നാണുരയം ഭവദ്ഭ്യാം കിം വിസ്മൃതം തദ്വചനം തു ദേവ്യാ കിം സ്വപ്നയാം അബ്ധിവിഹാരലോലം വയം നിരോധും മകരം തടാകേ.
നമ്മുടെ ഈ നാരായണൻ ഒരു ചെറിയ ആളൊന്നുമല്ല, ധർമ്മ സംസ്ഥാപനത്തിനായി വന്നരച്ച സാക്ഷാൽ ശ്രീനാരായണനാണ്, വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ഈ ശ്രീനാരായണൻ. ദേവിയുടെ അരുൾപ്പാട് അല്ലയോ സഹോദരി, അല്ലയോ മാടനാശാനെ, കുട്ടിയമ്മയെ, നിങ്ങൾ രണ്ടുപേരും ഇത് ഓർക്കുന്നില്ലയോ? നിനക്ക് ലോകഗുരുവായ ബുദ്ധനെന്നും ശ്രീശങ്കരനെന്നും വാഴ്ത്തപ്പെടുന്ന ഒരു പുത്രനുണ്ടാകുമെന്ന് കുട്ടിയമ്മയ്ക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ദുർഗാദേവി അരുൾ ചെയ്ത സ്വപ്നദൃഷ്ടാന്തം മറന്നുപോയോ? മണക്കല ദേവി ഒരു തവണ കുട്ടിയമ്മയ്ക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുത്ത കാര്യം രാവിലെ വായിക്കുകയുണ്ടായി. അങ്ങനെ സ്വപ്നത്തിൽ ദർശനം കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ തിരുവാവുമൊഴി നിങ്ങൾ രണ്ടുപേരും മറന്നുപോയോ? അമ്മയും അച്ഛനും അമ്മാവനും, അമ്മയായിരിക്കുന്ന കുട്ടിയമ്മയും അച്ഛനായിരിക്കുന്ന മാടനാശാനും അമ്മാവനായിരിക്കുന്ന കൃഷ്ണൻ വൈദ്യനും സമുദ്രത്തിൽ കുളിക്കുവാൻ അത്യന്തം താൽപ്പര്യമുള്ള മകരമത്സ്യത്തെ ഒരു തടാകത്തിൽ തടഞ്ഞു വയ്ക്കുവാൻ ശക്തരായി തീരുമോ എന്ന വിചാരത്തിൽ ചിന്തിക്കുക ഗുരുദേവനെ കുറിച്ച്. സമുദ്രത്തിൽ നീന്തി തുടിച്ച് ജിഹരിച്ചു കഴിഞ്ഞ ഒരു മത്സ്യത്തെ ചെറിയൊരു കുളത്തിലോ ചെറിയൊരു കിണറ്റിലോ കൊണ്ടിടാൻ ശ്രമിക്കുന്നത് പോലത്തെ ശ്രമമാണ് മൂന്ന് പേരും കൂടെ ചെയ്യാൻ പോകുന്നത്. ഗൃഹസ്ഥന്മാർ പൊതുവെ കൂവമണ്ഡൂകങ്ങൾ എന്നാ പറയുന്നത്. അറിയാവോ കൂവമണ്ഡൂകം എന്ന് പറഞ്ഞ മണ്ഡൂകം എന്ന് പറഞ്ഞ തവള, അത് കറക്റ്റായിട്ട് ഞങ്ങൾക്കറിയാം. കൂപം എന്ന് പറഞ്ഞ കിണർ, ഇത്രയും പഠിച്ചവരാണെന്നറിഞ്ഞില്ല. കൂപമുണ്ടുക എന്ന് പറഞ്ഞ കിണറ്റിലെ തവള. ഒരിക്കലൊരു കിണറ്റിലെ തവളയുടെ മുമ്പിൽ പരുത്തിന്റെ കാലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സമുദ്രത്തിലെ തവള വന്ന് പതിച്ചു. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് വന്ന് ചാടി അങ്ങോട്ട് വീണപ്പോ ഇവിടുത്തെ രാജാവായിട്ടിരിക്കുകയായിരുന്നു കിണറ്റിലെ തവള. ഹേ, എനിക്ക് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു. വെള്ളത്തിൽ നീന്തിയപ്പോ ഞാനങ്ങ് സമുദ്രത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു. സമുദ്രമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഒരു കിണറിന്റെ ഒരു വക്കിൽ നിന്ന് മറ്റൊരു വക്കിലേക്ക് കിണറ്റിലെ തവള ചാടിയിട്ട് ചോദിച്ചു, ഇത്രയും വലിപ്പമുണ്ടോ നിന്റെ സമുദ്രത്തിൽ നിന്ന് ചോദിച്ചു. ഏയ് അല്ല, കുറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും മറുവക്കുന്ന ചാടി ഇപ്പുറത്തേക്ക് ചാടി. സമുദ്രത്തിലെ തവള ഇവൻ എത്ര ചാടുന്നോറും അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കിണറ്റിലെ തവള ചാട്ട വിട്ട് നിർത്തുകയില്ല. ഗൃഹസ്ഥന്മാരും ഏകദേശം ചാട്ടക്കാരാണ് പൊതുവെ എല്ലാവരും. ഇത് നിർത്താനായിട്ടൊന്നും പെട്ടെന്ന് സാധിക്കുന്ന ചാട്ടുമല്ല. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുടുംബ ജീവിതത്തിന്റെയും സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവും നല്ല ഈശ്വരഭക്തിയുള്ള ആളുകളാണെങ്കിൽ മാത്രമേ ചാട്ടം കുറയുകയുള്ളൂ. ഈശ്വരഭക്തി ഇല്ലെങ്കിൽ എപ്പോഴും ചാടാൻ പറ്റിയ ആളുകൾ തന്നെയാണ് നമ്മളല്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ മനസ്സിനെ സംസ്കരിക്കുക, മനസ്സിനെ പവിത്രീകരിക്കുക, പരിശുദ്ധീകരിക്കുക, ഈ പ്രക്രിയയെല്ലാം ഈശ്വരഭക്തിയുടെ ഗുണഗണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ആരിലാണോ ഈശ്വരഭക്തി ഉള്ളത് അവർക്ക് സംയമനശീലവും ക്ഷമയൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ചെമ്പഴന്തിക്കാരെ പാവങ്ങളാണ്. തെക്ക് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ തലയിൽ എഴുതി വയ്ക്കണം, എന്താ ക്ഷമയുള്ള സ്ത്രീകളെന്ന് എഴുതി വെച്ച് ഒട്ടിച്ചു കിടക്കേണ്ട ഗതികേടാണ്. കാര്യം 7 ദിവസം എനിക്ക് ഇവിടെ ഇരിക്കണേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ എന്ന് പറയുന്നത് സ്ത്രീത്വത്തിന് നഷ്ടപ്പെട്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ പഠിപ്പിക്കാത്ത പാഠങ്ങളാണ് ഇപ്പോൾ അത്. പഴയ കാലത്ത് ഒരുപാട് കഷ്ടപ്പെടുത്തുമായിരുന്നു കുട്ടികളെ കൊണ്ട്. എന്ത് ചെയ്യും, ആ ജോലിയേക്ക് ഈ ജോലിക്ക്. ഇപ്പൊ അമ്മമാര് പറഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് അവരെ ഒന്നും പഠിപ്പിക്കണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ, പണ്ട് 85 വയസ്സെത്തിയ അമ്മമാര് പോലും നെല്ലുകുത്തി അരിയാക്കി കഞ്ഞി വെച്ചു കൊടുത്ത ഒരു കാലഘട്ടം ഇവിടെയിരിക്കുന്ന പ്രായം ചെന്നവർക്കറിയാമായിരിക്കും. അവരും മറന്നുപോയി കാണും ഇപ്പൊ. പക്ഷെ ഇന്നിപ്പോ അന്നത്തെ 85-കാർക്ക് പോലും കൈമുട്ടിനോ കാൽമുട്ടിനോ വേദനയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ 20 വയസ്സെത്തണ്ട, അതിന് മുമ്പ് സ്വിച്ച് ഇടാൻ പോലും വേദനയാണ്. ഇപ്പൊ എല്ലാം നമ്മൾ സ്വിച്ച് ഇടൽ കർമ്മങ്ങളായി. എന്ത് തിരിഞ്ഞാലും ഒരു സ്വിച്ച് ഇട്ടാൽ മതി, എല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോഴാണ് കാൽ കൈമുട്ട് വേദനകൾ നമുക്ക് തോന്നിത്തുടങ്ങിയത്. നമ്മളൊരു സങ്കുചിതമായ മനസ്ഥിതി, വിശാലമില്ലാത്ത മനസ്ഥിതിയാണെങ്കിൽ നോക്കിയ ഈ 7 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. 7 ദിവസം ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് വെച്ച് നോക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലിരുത്തി ചിന്തിച്ചു നോക്കുക. ഈ ദിവസങ്ങളിലുള്ള മനസ്സും ഇതിനു മുമ്പുണ്ടായിരുന്ന മനസ്സിനെ തമ്മിൽ ഒരു താരതമ്യ പഠനം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തോ ഒരു മാറ്റം നിങ്ങളിൽ വരും. അതിവിശാലതയാണ്. കൂപമണ്ഡൂകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോ ഇത് അതിവിശാലമായൊരു സ്ഥലമായി. നിങ്ങളുടെ മനസ്സിനെ വിശാലവൽക്കരണം നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ഉള്ളിൽ നടക്കുകയാണ് ഒരു മാറ്റം. അത് നമുക്ക് വേണ്ടേ വേണോ? വേണ്ടേ വേണം. ശരീരം തന്നെ 3 മാറ്റത്തിന് വിധേയമാകുന്നു. 1 ബാല്യം, 2 കൗമാരം, 3-ാമത്തത് വാർദ്ധക്യം. ആദ്യത്തെ 2 എണ്ണം നമുക്കിഷ്ടം, അവസാനത്തെ ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ വയസ്സായി എന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ചോദിക്കും, എന്തേ നിന്റെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് പറയും. എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല. ശിവേരിയിലൊരു 88 വയസ്സുള്ള ഒരു സ്വാമി ഉണ്ടായിരുന്നു, നിജാനന്ദ സ്വാമികൾ. സ്വാമി ഒരു വശം തളർന്ന് കിടക്കുമ്പോ ചെന്നിട്ട് 20 വയസ്സ് പോലും തോന്നിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ലടോ 18 ആയിട്ടുള്ളെന്ന് പറയും. സന്തോഷമാണ്, തമാശയായിട്ടല്ല പറയുന്നത്, അത് വളരെ ഉള്ളിത്തട്ടി പറയുകയാണ്. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരും എല്ലാവർക്കും ചെറുപ്രായത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതലായിട്ട് വരും. 10ഓ 15ഓ വയസ്സ്, ആ കാലഘട്ടത്തിൽ അനുഭവിച്ച സ്വാതന്ത്ര്യം സന്തോഷമൊന്നും യൗവനത്തിലോ വാർദ്ധക്യത്തിലോ നമുക്ക് ലഭ്യമാകുന്നില്ല. യൗവനത്തിലത് ചിന്തിക്കാനുള്ള സമയമില്ല, വാർദ്ധക്യത്തിലാകുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടും, ആരും അധികം മൈൻഡ് ചെയ്യില്ല. എന്താ കാര്യം? തൊലി തുളിഞ്ഞ്, മുടി നരച്ച്, കാണാനാണ ഭംഗിയില്ല, പല്ലുകളെല്ലാം കൊഴിഞ്ഞുപോയി. ഈ ആളുകളെ ആരും നോക്കാൻ, മക്കൾക്ക് പോലും വേണ്ട, പിന്നെ നാട്ടുകാർക്ക് വേണോ വേണ്ടേ? ആലോചിച്ചു വെച്ചു, വയസ്സായവരുടെ ഈ സ്ഥിതി പഠിച്ചു വെച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ ഇപ്പോഴേ പ്രായോഗികമാക്കിയ വയസ്സുകാലത്ത് ഇതിൽ നിന്ന് അതിജീവിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാലം കാര്യം നിങ്ങളുടെ വയസ്സുകാലത്ത് ചിന്തിച്ചാലും മതി. ഒറ്റപ്പെടലാണ് ഇപ്പൊ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കാര്യം രണ്ട് രീതിയിൽ അതിനെക്കുറിച്ച് പഠനം നടക്കുന്നുണ്ട്. ഒന്ന്, വയസ്സാകുന്ന പുരുഷന്മാരാണ് കൂടുതലും ഒറ്റപ്പെടുന്നതെന്ന്. അമ്മയും മക്കളും ഒറ്റക്കെട്ടായിട്ട് അച്ഛനെ ഒറ്റപ്പെടുത്തുന്ന രംഗം പല വീടുകളിലും നടക്കുന്നുണ്ട്. അമ്മയും മക്കളും ഒരു കെട്ടാവും. അതെന്താ അതിന്റെ കാരണമൊന്നും നമുക്കിപ്പം മനസ്സിലാകുന്നില്ല. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. കാര്യം വാർദ്ധക്യത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കേണ്ടത് ഒന്നാണ് സ്നേഹം. ഒരു 55 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാൻ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ കഴിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തടലായി ജീവിക്കുന്ന ഒരു കുടുംബം, ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് അതില്ലെങ്കിൽ പിന്നെ കുടുംബജീവിതം എന്തുകൊണ്ട്, എന്ത് നേടി എന്ന് ചിന്തിച്ചു നോക്കുക. മനോരമയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഒരു KM മാത്യു എഴുതിയ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച്. എത്ര മനോഹരമായിട്ടുള്ള സ്നേഹസമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അവരുടേത്. സ്വർഗം ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പമുണ്ട്, സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ വെറുതെ ഒരു പണിയും ചെയ്യേണ്ട, വെറുതെ ഇരിക്കാം. സ്വർഗത്തിരിക്കുന്നവർക്ക് പോലും പേടിയാ, ദേവേന്ദ്രനെ പോലും. എന്താ കാര്യം, എപ്പോഴാണ് കസേര തരയ്ക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒന്ന്, കഷ്ടപ്പാടും ദുരിതങ്ങളും ഉള്ള ജീവിതത്തിൽ മാത്രമേ ജീവിതം എന്താണെന്ന് അറിയാൻ അവർക്ക് കഴിയുള്ളൂ. അവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസം എടുപ്പിക്കണം. ഈ ഉള്ള ചത്തിയവറുകളെല്ലാം കഴിപ്പിച്ച് അവരെ വഴിതെറ്റിക്കുന്നത് നിങ്ങളോരോരുത്തരാണ്. അവർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചിന്തകളാണ് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അവരെ കൊണ്ട് ഉപവാസം എടുപ്പിക്കണം. അധികം തടിച്ചു കൊടുത്തിരിക്കുന്ന ശരീരത്തെ പ്രകൃതിയാൽ തടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല, ഭക്ഷണാദികൾ അമിതമായിട്ട് കഴിച്ച് തടിച്ചു കൊടുക്കുന്നത് ഉത്തമമല്ല, അത് ജീവിതത്തെ തന്നെ തൊലയ്ക്കും. കാര്യം വാർദ്ധക്യത്തിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണത്. പയോവ്രതം എന്നും പറഞ്ഞൊരു വ്രതമുണ്ട്, എടുക്കാമെങ്കിൽ വണ്ണം കുറയും. എടുക്കാമെങ്കിൽ ഞാൻ പറയാം, താല്പര്യമുണ്ട് ആർക്കെങ്കിലും ഉണ്ടോ കൈപോക്ക് താല്പര്യമുള്ളവരൊക്കെ? ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. ഇത്രയും പേര് പയോവ്രതം എടുക്കും, ഇനി തെറ്റിക്കരുത്, യജ്ഞഭൂമിയിൽ ഇരുന്നാ ഞാൻ പറയുന്നത്. ആ പയോവ്രതം അത് പറയാൻ പോവാണ്. പയോവ്രതം കൈപൊക്കിയവരൊക്കെ ഒരു കുരുക്കിൽ വീഴ്ത്തിയിരിക്കുകയാണ്, താത്തോ ഇനി കൈപൊക്കണ്ട. പയോവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപദ എന്നും പറഞ്ഞൊരു തിഥി വരും കലണ്ടറിൽ. അതായത് വെളുത്ത പക്ഷത്തിലെ പ്രതിപദ തുടങ്ങി ത്രയോദശി വരെ എത്ര ദിവസം? 13 ദിവസം പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ടെടുക്കുന്ന വ്രതമാണ് പയോവ്രതം. കൈപൊക്കിയവരൊക്കെ എടുത്തില്ല, യജ്ഞഭൂമിയിൽ ഇരുന്നാണ് കൈപൊക്കിയത്. നമ്മൾ എവിടെ ചെന്നാലും കൈപൊക്കാൻ മടുക്കന്മാരാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് കൈപൊക്കിയിരുന്ന ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? പാലും പഴവും മാത്രം എടുത്തുകൊണ്ടെടുക്കുന്ന വ്രതമാണ് എന്ത്? പയോവ്രതം. ദേവന്മാരുടെ മാതാവിന്റെ പേരെന്താണെന്നറിയാമോ? ആരാണ്? അതിഥിയാണോ ദിതിയാണോ? അതിഥി. ദേവന്മാരുടെ മാതാവായിരിക്കുന്ന അതിഥി ഒരു തവണ മഹാബലി ചക്രവർത്തി സ്വർഗ്ഗലോകം പിടിച്ചെടുത്തപ്പോഴേ സ്വർഗത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട അതിഥി പയോവ്രതം എടുത്ത് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു. പാലും പഴവും കഴിച്ച് 13 ദിവസം ഏകാദശി തുടങ്ങി ത്രയോദശി വരെ മറ്റ് ചിന്തകളൊന്നുമില്ലാണ്ട് പയോവ്രതമെടുത്ത് ഭഗവാനെ ഭജിച്ചു. നല്ല ഭക്തിയോടുകൂടി ഈ വ്രതം എടുത്തു നോക്കി, എന്ത് കാര്യം ഞങ്ങൾക്ക് സാധിക്കാം? പക്ഷെ പാലും പഴയോ കഴിക്കാവോ? 13 ദിവസത്തേക്ക് നല്ല ഗുണമായിരിക്കും, വണ്ണമുള്ളവർക്കൊക്കെ നല്ല ചൈതന്യം വരും. അതെ. അപ്പോ 13 ദിവസം ഇതെടുത്ത് അവസാന ദിവസം വാമനന്റെ അവതാരം ഉണ്ടായി. വാമനാവതാരം ആരെ തവിട്ടിത്താക്കാന? മഹാബലി. മനസ്സിലായി? അപ്പൊ പയോവ്രതം എടുത്താൽ നല്ല സന്താനങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നല്ല സന്താനം. അപ്പൊ അമ്മമാരെടുത്തിരിക്കേണ്ട ഒരു വ്രതമാണ് പയോവ്രതം. പാലും പഴവും കഴിക്കാമെങ്കിൽ വെള്ളവും കുടിക്കാം, പക്ഷെ അരി ആഹാരം ഒട്ടും കഴിക്കരുത്. 13 ദിവസത്തേക്ക് എന്തായാലും വയസ്സായവരിത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് ഉത്തമമല്ല. കാര്യം ഷുഗറോ പ്രഷറോ കുക്കറോ എല്ലാം ഉണ്ടെങ്കിൽ ഉത്തരവാദി ഞാനാവും. അതിനു മുമ്പ്, അതായത് അതിനു മുമ്പ് ആരോഗ്യമുള്ള ആളുകൾ, അതായത് ചെറുപ്പമായിട്ടുള്ള ആളുകൾ, ഒരു 50 വയസ്സ് വരെയുള്ള ആളുകൾക്കും ഈ പയവ്രതം എടുക്കുന്നുണ്ട്. ദോഷമില്ല. അമ്മമാരൊരു 3 ദിവസം എടുത്താൽ മതി. 3 ദിവസം പാലും പഴവും കഴിച്ചിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ ഉത്തരവാദി ഞാനല്ല, എടുക്കരുത്. ഷുഗർ ഇല്ലാത്തവരുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കാം. പയവ്രതം എടുക്കുകയാണെങ്കിൽ മൗനത്തോടുകൂടി സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ജപിക്കണം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കണം. ഭഗവാനെ ഇഷ്ടമുള്ള നിവേദ്യങ്ങളൊക്കെ വെച്ച് പൂജിക്കണം. ഭഗവത് പൂജയിൽ ആത്മജ്ഞയായി ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം ജപിക്കുകയും വേണം. അങ്ങനെ ജപിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടകാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. അത് വളരെ ശ്രദ്ധയും ഭക്തിയോടും കൂടി ചെയ്യേണ്ട ഒന്നാണ്. പഴയകാലത്തെ ആളുകളിലെ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് അവർ വ്രതാദികളും നിഷ്ഠയോടുകൂടി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു വർഷമല്ലേ കുട്ടിയമ്മ വ്രതം എടുത്തത്? നമുക്ക് ഒരു വർഷം വേണ്ട, ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വ്യാഴാഴ്ച ദിവസം ഉത്തമമാണ്. ഗുരുവിനും വിഷ്ണുവിനും പ്രീതികരമാണ്. അന്നത്തെ ദിവസം മത്സ്യമാംസമൊന്നും വീട്ടിൽ കെട്ടരുത്. ആഴ്ചയിൽ ഒരു ദിവസം ഈ ശവത്തെ തിന്നാണ്ടിരുന്നാൽ മതി. ഉള്ളൂരിനോട് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഉള്ളൂരെ, മരിച്ച വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ നിയമങ്ങളുള്ളത്? ശവത്തെ കണ്ടാൽ പ്രത്യേകിച്ച് വല്ല നിയമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, ശവത്തെ കണ്ടാൽ വെള്ളത്തിൽ 3 മുങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടാലോ? തൊട്ടാ 11 മുങ്ങണം. ഉള്ളൂർ പറഞ്ഞു. അടുത്ത ജ്യോതി ഇങ്ങോട്ട് വന്ന്, ഇനി തിന്നാലോ എന്ന് ചോദിച്ചു. ഉള്ളൂരൊന്നും മിണ്ടിയില്ല. തിന്നാൽ എത്ര കുളിക്കണം? നമ്മളെല്ലാം ഈ ശവം തിരിയണം ഗുരുദേവന്റെ അർത്ഥത്തിൽ. ഗുരുദേവൻ അതിന് ഏറ്റവും കൂടുതൽ നിന്ദിച്ചതുമാണ് അത് കഴിക്കരുത്. പക്ഷെ നമ്മളെല്ലാം ഇപ്പോഴും അത് കഴിച്ചു. അതുകൊണ്ട് സത്താഹത്തിന് കേൾക്കുന്ന ആളുകൾ ഇതെല്ലാം പൂർ വെജിറ്റേറിയനായി മാറുക. ചത്തയിനെ തിന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ നോക്കി മൈക്ക് തന്നാ അറിയാം, 10 പേരെ കൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ കൊണ്ട് സംസാരിപ്പിച്ചാൽ മതി. അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരേറ്റവും കൂടുതൽ മാംസം ഏത് കഴിച്ചു എന്ന് ഞാൻ തന്നെ ഇപ്പൊ പറയാം. കേൾക്കണം, 10 പേരോട് ഫ്രണ്ടിൽ ഇരിക്കുന്ന അവരുടെ ശബ്ദം, ഞാൻ പറയുന്ന ശബ്ദങ്ങൾ അവർ ഉച്ചരിക്കുമ്പോൾ അവർ കോഴിയാണോ ആടിനെയാണോ ഏതിനെയാ കൂടുതൽ ഇരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്താ കാര്യം? നമ്മുടെ ശബ്ദം പോലും മാറ്റിമറിക്കുന്നതായി ശബ്ദത്തിനെന്നുകൊണ്ട്. ഇത് ഭക്ഷണത്തിന് വിശപ്പിന് വേണ്ടിയിട്ടാണോ? അല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടാ? ആ നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്നു ജീവൻ തളർന്നു ശിവമേ കര ചേർത്തിടിയണം. ആരെഴുതിയതാ? ആരാ? അതറിയല്ലേ, ഗുരുദേവൻ എഴുതിയതെന്നറിയാം. ഇത് ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തു വേണം? നാവിന്നെഴുന്ന നര, നാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഒരു നരകക്കടൽ. എന്താ ഈ പിന്നെ സാധുവന്നം, ഇഷ്ടമുള്ള ഭോജ്യങ്ങളുടെ പുറകെ പോകുക. ആ നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു. ഭഗവാനെ, എന്റെ ജീവൻ തളർന്നു പോയി, കര ചേർത്തി ചെയ്യണം, എന്നെ ഒരു കര എത്തിക്കണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം മനസ്സിലാക്കണം? ഏറ്റവും വലിയ ഈശ്വരഭക്തന്മാരുടെ ശത്രു നാവാണ്. എരിവ് പുളി ഇതൊക്കെ വർജ്യമായ സാധനങ്ങളാണ്. ഇതൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. എരിവും പുളിയും കുറച്ച് വളരെ ലളിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ രോഗത്തെ ഇല്ലാണ്ടാക്കും. ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നോക്കി, നമ്പൂതിരിമാർ എത്ര പേര് ഹോസ്പിറ്റലുണ്ടാവും? എത്ര പേരുണ്ടാവും? വളരെ തുച്ഛമാളുകളെ ഉണ്ടാവും. എന്താ അതിന്റെ കാരണം? അവരുടെ ഭക്ഷണ ക്രമമാണ്, ജീവിത രീതിയും. ഭക്ഷണം മാത്രം ഇനി ഞാൻ ഇനി എന്നാ നിർത്തിയേക്കാന്ന് പറഞ്ഞാൽ പോരാ, ജീവിത രീതിയും വേണം. രാവിലെ എഴുന്നേക്കണം, കുളിക്കണം, ഈശ്വര മന്ത്രം ജപിക്കണം. മനസ്സിനെ ശാന്തമാക്കുന്നത് ഈശ്വര മന്ത്രമാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അല്പനേരം നാമം ജപിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും വരാൻ പോകുന്നില്ല. നാമജപം കൊണ്ട് മനസ്സിനും കുടുംബത്തിനും ഐശ്വര്യം കൂടുമെന്നല്ലാണ്ട് യാതൊരു ദോഷവും വരില്ല. ഗുരുദേവൻ ദൈവദശം എഴുതിയിട്ട് 100 വർഷം തികയാണ്. അതിൽ ആദ്യത്തെ 2 വരി തന്നെ പറഞ്ഞു, ദൈവമേ കാത്തു കൊള്ളുന്നു കൈവിടാതെ ഞങ്ങളെ. ഇന്നും നമ്മളെ കൈപിടിക്കാൻ ദൈവം വരരുതെന്നും പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത് കാര്യം എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ കൈപിടിച്ചുള്ള കാര്യങ്ങളൊന്നും ദൈവമായാലും വേണ്ട. എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾ ദൈവത്തിന്റെ സ്വന്തം നാടാ, പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ള രാജ്യത്തെ അറിയിക്കാൻ പോലും പറ്റാത്ത നെറികെട്ട കാര്യങ്ങളാണ്. ആ സംസ്കാരം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ. ഒരു വലിയ വീട് വയ്ക്കും, അതിനകത്തേക്ക് വില പിടിച്ച കുറച്ച് സാധനം കൊണ്ടുവയ്ക്കും, 10-60 വയസ്സ് വരെ അതിനകത്തിരിക്കും, അത് കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ച് ഈ ശരീരം പോകും. പിന്നെ എത്ര കാലം, പിന്നെ ആ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഈ സംഭരിച്ച സാധനങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. നിങ്ങളെ തിരിഞ്ഞു പോലും അവര് നോക്കില്ല. സാധാരണ രീതിയിൽ ഇവിടെ എങ്ങനെയാണെന്നറിയില്ല, മരിച്ചു കഴിഞ്ഞാൽ കണ്ണട വയ്ക്കുക മുഖത്ത്, വെച്ചല്ലൊരു വയ്ക്കും. എന്തിനാ മരിച്ചാൽക്ക് കണ്ണ് കാണാന്? അതായത് ചില ഞാൻ ഒരിടത്ത് ചെന്നപ്പോ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു വലിയ മാല ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ്. ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ള ഞാൻ ചോദിച്ചു, ശാന്തിയോട് ചോദിച്ചു, ഈ കണ്ണട എന്തിനാ ഇയാൾക്ക് വെച്ചിരിക്കുന്നത്, കണ്ണ് കാണാനാണോന്ന്? ചോ അല്ല സാമി, അതവരങ്ങനെ വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ് ഏറ്റവും വലിയ അവഹേളനായത് എന്താ കാര്യാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കഴുത്തിലെ മാലയുണ്ടോ നോക്കാൻ പറഞ്ഞു. ഇല്ല, അതവരാദ്യമേ ഊരിയെടുത്തെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ആ വസ്തു കണ്ണട പോലും വേണ്ട, അതുകൊണ്ടല്ലേ ചത്ത ആളെ പോലും പരിഹസിക്കും കണ്ണട വെച്ചിട്ട്. ഒരിക്കലും ആ കണ്ണട വെച്ച ആൾക്ക് വെക്കുന്നെങ്കിൽ എന്ത് വേണം, മാലയും കൂടെ കൊടുക്കണം, അതും കൂടെ കൊണ്ടുപോയിക്കട്ടെ, അതീ അനിഷ്ടപ്പെട്ട സാധനമാണ് കൊണ്ടുപോയിക്കട്ടെ എന്ന് പറയുക. രാമകൃഷ്ണ പരമഹംസ ദേവൻ എന്നും പറഞ്ഞ് കേട്ടിട്ടില്ലേ, വിവേകാനന്ദ സ്വാമിയുടെ ഗുരു, ഒരു കഥ പറയും. എന്താന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് കുറെ കൂടെ ഉയരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. സ്നേഹബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ ഗൃഹസ്ഥ ജീവിതത്തിനകത്തുള്ള താറുമാറുകൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പൊ നമ്മൾ വാർക്ക വീട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ട്രസ് അടിക്കും. എന്തിനാ? വാർക്കപ്പര വെച്ചിരിക്കുന്ന മഴയെന്ന് രക്ഷപ്പെടാനാണ്. അതിന്റെ മുകളിൽ പിന്നെയും ഷീറ്റടിച്ചാലെങ്കിൽ ഇതിന്റെ അടിക്ക് കഴിയാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഷീറ്റടിച്ചൊരു പെര വെച്ചാൽ പോരായിരുന്നോ? നോക്കിക്കേ. അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിന്റെ മേലിൽ ഒന്നും കൂടെ വന്നെങ്കിലേ നമുക്ക് സുരക്ഷിത. ഇനി ഷീറ്റിന് കേട് വരും പെട്ടെന്നെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അടുത്തത്. അപ്പൊ എല്ലാ തരത്തിലും മനുഷ്യൻ നൂതനമായ ഓരോ പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും പുറകിലോട്ടുള്ള ഗമനം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അവസാനം പോലെ തന്നെ ആവും എല്ലാവരും. ഇവിടെ പറയുന്ന കഥ ഇതാണ്. ഒരു ഗൃഹസ്ഥൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്നും ഗുരുവിനെ കാണാൻ ചെല്ലും. ഗുരുവിന്റെ അരികിൽ ചെല്ലുമ്പോ ഗുരു പറയും, ഇവിടെ നിനക്ക് ഈ ജന്മത്തിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യസിക്കേണ്ടതാണ്, അതിനുള്ള യോഗം നിനക്കുണ്ട്, അതുകൊണ്ട് നീ വീടെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോരെന്ന് പറയും. അയ്യോ ഗുരു, അത് പറ്റില്ല. എന്താ കാര്യം? എന്റെ ഭാര്യ എന്നെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിശ്വാസം തന്നെ ഇപ്പൊ തിരുത്തുന്ന കണ്ടോളാം. എന്റെ ഭാര്യ എന്നെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ ശരി, ഞാൻ അവളെയും നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട്, അതിലുപരി എന്റെ അച്ഛനും അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഭാര്യയുടെ സ്വഭാവം ശരിക്കും അറിയാൻ പറ്റും. വീട്ടു ചെലവിന് കൊടുക്കാണ്ടിരിക്കുക 2 ദിവസത്തേക്ക്, സ്നേഹം കാണിക്കാണ്ടിരിക്കുക, ഒരു പ്രത്യേകമായ ഭാവം ഒന്ന് കാണിച്ചു നോക്കി സൂക്ഷിക്കണം. ഭൂരിപക്ഷം ഇവിടെ സ്ത്രീകളാണ്. അപ്പൊ എന്തായാലും 2 ദിവസം ഇതൊന്ന് കാണി കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ആകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇദ്ദേഹം പറഞ്ഞു, അന്ന് അതൊന്ന് പരീക്ഷിക്കണം, നിന്റെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും നിന്നെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ കൂടിയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാര്യ വിദ്ധതി തസ്മിൻ കായേ, ഭാര്യ പോലും എന്ത് ചെയ്യും? ആ ശരീരത്തെ പേടിക്കും. മരിച്ച ശരീരത്തെ കണ്ടാൽ പിന്നെ ഭാര്യ അപ്പൊ തന്നെ അതിന് കർമ്മം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും തയ്യാറെടുക്കും. ഇതാ കാര്യം. പിന്നെ അത് പ്രേതമായി. നമ്മുടെ ശരീരത്തിലുള്ള ജീവന്റെ തുടിപ്പ് എത്ര കാലമുണ്ടോ അത്രയും കാലേ ഉള്ളൂ. എന്തിനു നമുക്ക് ഈ സ്നേഹബന്ധങ്ങൾ എല്ലാം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ഇനി നാളെ തൊട്ട് ആരും ഭാര്യമാരെ ഭർത്താവിനെ സ്നേഹിക്കരുതെന്നല്ല, ഈ തത്വം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ പറ്റും. തത്വം അറിയാത്തതാണെങ്കിൽ സ്വാർത്ഥത വെച്ചുള്ള സ്നേഹമാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പോഴത്തേക്ക് പരിഭവവും പരാതിയും തുടങ്ങും. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടൊരു കുടുംബജീവിതം നയിച്ചു നോക്കി നല്ല സന്തുഷ്ടമായ ജീവിതമായിരിക്കും. തനിക്കെതിരെ വരുന്ന ഏത് ബ്രഹ്മാസ്ത്രത്തെയും തടുക്കാനുള്ള ശക്തി പുരുഷനും സ്ത്രീക്കും ഉണ്ടാകും. ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്. ശരി, നിന്റെ ഭാര്യയെ നീ പോയി പരീക്ഷിച്ച് നോക്കുക, ഞാൻ നിനക്കൊരു ഗുളിക തരും. നീ വീട്ടിൽ ചെന്ന് അത് കഴിക്കുമ്പോഴത്തേക്ക് ശരീരം കയറി അങ്ങ് വീർക്കും, ചത്തതുപോലെയാവും. നീ അപ്പം നിന്റെ മനസ്സുകൊണ്ട് എല്ലാ കാര്യത്തെയും നിനക്ക് ഗ്രഹിക്കാൻ പറ്റും, അവിടെ നടക്കുന്നതെല്ലാം നിനക്ക് കേൾക്കാനും പറ്റും. ശരി ഗുരു, അങ്ങയുടെ ആജ്ഞപ്രകാരം അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഗുളിക എന്തെങ്കിലും ഉണ്ട് കേട്ടോ, ഈ ആർക്കെങ്കിലും പരീക്ഷിക്കണമെങ്കിൽ പരീക്ഷിക്കാം. ഈ ഇയാളുടെ കയ്യിൽ ഈ ഗുളിക കൊടുത്തയച്ചു. ഇയാൾ ഇത് കഴിച്ചു, വീട്ടിൽ ചെന്നു കഴിച്ച് കട്ടിലേ കിടന്നു, ഉണ്ണ ശരീരം ഒന്ന് നിവർത്തു. ഭാര്യ കയറി വന്നപ്പം ഭർത്താവിന്റെ സ്ഥാനത്തൊരു തടിയും കണ്ടപ്പം ഭർത്താവ് തന്നെയാണ്. അയ്യോ ഒടിവായോ കെട്ടിയോൻ ചത്തയെന്നും പറഞ്ഞ് ഭാര്യ കരയാൻ തുടങ്ങി. കുറെ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അച്ഛനും അമ്മയും മക്കളും എല്ലാം ഓടി കൂട്ട നിലവിളിയായി. ചത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര സൗണ്ട് ഇല്ലാത്തവർക്കും സൗണ്ട് ഉണ്ടാകുന്ന സമയമാണ് ചത്ത സമയം. എന്താ കാര്യം, അതുവരെ അവര് സഹായിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തിടുക്കത്തിൽ ഓർമ്മ വരുന്നു. ബ്രെയിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആപത്തുകൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും മന്ദഗതിയല്ല, ശീഘ്രഗതിയാണ്, ഓർമ്മയെ വരും. എന്തായാലും കുറെ പേരൊക്കെ സന്യാസത്തിന് യോഗരാകും അവസാനം ഏതാണ്ട് ദിവസം കഴിയുമ്പോൾ. ഇത് കേട്ടുടനെ തന്നെ ഭാര്യ പറഞ്ഞു, എന്റെ ചേട്ടനിനി എനിക്കാരാ ഉള്ളത്, എന്റെ മക്കളെ ആരും നോക്കുമെന്ന് പറഞ്ഞ് ഭാര്യ, എനിക്കാര് ബലിയിടുമെന്നും പറഞ്ഞ അച്ഛൻ, നിങ്ങൾക്ക് ബലിയിടാൻ ആളില്ലെങ്കിലും എന്റെ കാര്യം ആര് നോക്കുമെന്ന് പറഞ്ഞ അമ്മ, ആകെപ്പാട് ബഹളമാണ്. കുട്ടികൾ ഇതെല്ലാം കേട്ട് ചെറിയ കരച്ചിൽ. കുറച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ആളുകളെല്ലാം തടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വാമി അവിടേക്ക് വരികയാണ്. ദിവ്യനാണ്. ശരി, ഇവിടുത്തെ ദുഃഖം എന്താണെന്ന് മനസ്സിലായി. എല്ലാവർക്കും ആശ്രയസ്ഥാനമായ മകൻ മരിച്ചു അല്ലേ. ശരിയായിക്കോട്ടെ, ഈ മകനെ ഞാൻ ജീവിപ്പിക്കാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താ സമതി അങ്ങ് പറഞ്ഞാൽ? അച്ഛനിഞ്ഞ് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. നിങ്ങൾക്ക് പകരം ഈ മകന്റെ സ്ഥാനം മരിക്കാവോ, എങ്കിൽ മകൻ ജീവിക്കൂ എന്ന് പറഞ്ഞു. ഇതാര് കേട്ട് കിടക്കുകയാണ് മകൻ. ഉടനെ അച്ഛൻ പറഞ്ഞു, സ്വാമി എനിക്ക് 100 വട്ടം സമ്മതമാണ്, പക്ഷെ എന്റെ ഭാര്യ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടില്ലേ, അവളുടെ കാര്യം ആര് നോക്കും എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ അന്ന് അമ്മയോട് ചോദിച്ചു. അപ്പം പറഞ്ഞ്, മരിക്കാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ ഇനിയാന്റെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ എങ്ങനെ മരിക്കുക സ്വാമി എന്ന് അത്രയും നേരം നെഞ്ചടിച്ചവരാണ്. ഇത് നിങ്ങളോട് പറയുന്നതാരാ? രാമകൃഷ്ണ പരമഹംസന, സത്യസന്ധനാണ്. അപ്പോ ഉണ്ട് സ്വന്തം ഭാര്യയോട് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞ മറുപടിയാണ് അതിലും ശ്രദ്ധേയം. ഭാര്യ പറഞ്ഞു, ഞാൻ 100 വട്ടം സമ്മതം തന്നെയാണ്, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ അനാഥാവും, ഇദ്ദേഹം വേറെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച ആ സ്ത്രീ എന്റെ മക്കളെ നോക്കുന്ന എന്താ വ്യവസ്ഥ സ്വാമി എന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ടിങ്ങനെ പറഞ്ഞു തീരുന്ന സമയത്തില്ല, മരുന്നിന്റെ എഫക്റ്റ് കഴിഞ്ഞ് ശരീരം പഴയതുപോലെ ചുരുങ്ങി. ഉടൻ തന്നെ അയാളെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, വാ സ്വാമി ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നേയില്ല. എല്ലാവരുടെയും സ്നേഹം എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഒരു വശം തളന്ന് വീടിനെ പുലർത്തി പുലർത്തിയിരുന്ന ഒരു ഭർത്താവ് ഒരിടത്ത് കിടന്നപ്പോൾ മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ച് മക്കളെ വരെ തളർന്നു കിടന്ന ഭർത്താവിനെ കൊടുത്തിട്ട് പോയ ഭാര്യമാരുണ്ട്. ഈ ദുസ്ഥിതി നമുക്കിവിടെ വരുന്നത് എന്താണെന്നറിയാം? ഈശ്വരഭക്തി ഇല്ലാത്ത മനസ്ഥിതി ഉണ്ടാക്കുന്ന ഈ നാട്, അത് വളരെ ശോചനീയമായ ഒരു നാടാണ്. തിരുവനന്തപുരത്തല്ലേ 2 കുട്ടികൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് 30 പേർക്ക് റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റിനും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിട്ട് കോളേജിലേക്ക് പോകുന്നു. ബികോമിന് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയ്ക്ക് പച്ചയായ മനുഷ്യരിപ്പോഴും ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു രംഗം കൂടിയാണ്. എന്തായാലും പെട്ടെന്നാലും സന്യസിക്കേണ്ട, ഗുളിക കിട്ടി കഴിച്ചതിന് ശേഷം ആണുങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അപ്പൊ ആ എത്ര പേർക്ക് നമ്മളോട് താല്പര്യമുണ്ട്, എത്ര പേര് ഈ വക കാര്യങ്ങൾ ശ്രദ്ധയുണ്ടെന്നുള്ള കാര്യം പരീക്ഷിച്ച് ഉറപ്പിക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടെ വിചാരിച്ചിരിക്കുന്നത് മാടനാശാനും കുട്ടിയമ്മയും കൃഷ്ണനാശാനും കൃഷ്ണൻ വൈദ്യനും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് നാരായണ ഗുരുദേവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല, അന്നത്തെ സ്വപ്നദർശനം നിങ്ങൾ ആലോചിക്കണം. ശുചീവൃതം സാധു നിഷേവമാണം മിതാശനം മൗനധനാതിലുപ്തം യമാതി സൗഹാർദ്ദ നിമിത്ത ശമാതി സമ്പാദന മുഖ്യലക്ഷ്യം വിവിധ സേവാനിരതം സദാവി വിശിഷ്ടകാര്യാന്തരബദ്ധദീക്ഷം താരുണ്യപൂർണം തരുണാർഘഭാസം ദൃഷ്ടാദിനോ വിസ്മയമാപതീനം. എല്ലായപ്പോഴും ഏകാന്തതയിൽ മാത്രം കഴിഞ്ഞുകൂടുവാൻ താൽപ്പര്യമുള്ള, വിശിഷ്ടമായ എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഗമിക്കുവാൻ താൽപ്പര്യമുള്ളവനും ഉദയാനന്ദര സൂര്യനെ പോലെ ഉജ്ജ്വലിക്കുന്ന ശോഭയോടുകൂടിയവനുമായ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് എല്ലാവരും വിസ്മയപരതന്ത്രരായി തീർന്നു. പിത്രേ പിത്രോ സദാ പുത്രൈനി പ്രമോദ പ്രസാദവാത്സല്യഭരാന്തവൃത്യോ തസ്യാൽപദം വൃത്തമപേക്ഷ വൈദ്യം താവിത്തമോജേ രഹസീഭ. മാതാപിതാക്കളായ കുട്ടിയമ്മയും മാടനാശാനും എല്ലായ്പ്പോഴും ശ്രീനാരായണ ഗുരു തങ്ങളുടെ മകനാണെന്നുള്ള ബുദ്ധിനിമിത്തം എന്ത് ചെയ്ത് സന്തോഷ വാത്സല്യ എന്നിവ കൂടുതലുകൊണ്ട് വിവേകരഹിതരായി മനോവൃത്തിയോടുകൂടിയവരായി തീർന്നിട്ട് ശ്രീനാരായണ ഗുരുദേവനെ അത്ഭുതജനകങ്ങളായ നടപടികളെ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു. നാരായണോ നാണുരയം ഭവദ്ധ്യം കിം വിസ്മൃതം തദ്വചനം തു ദേവ്യ കിം ശപ്നുയാപ്തി വിഹാരലോകം വയം നിരോത്തും മകരം തടാകേ. ഈ അയം നാരായണ നന്നാണു ഭവതി, നമ്മുടെ ഈ നാരായണൻ ചെറിയ ആളൊന്നും അല്ല. അയം നാരായണ ഭവതി, ഈ നാണു അന്ന് ദുർഗാദേവിയുടെ ദർശനത്താൽ ധർമ്മ സംസ്ഥാപനത്തിനായി വന്ന് അവതരിച്ച സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. ദേവിയുടെ അരുൾപ്പാട് മകളെ, അല്ലയോ കുട്ടിയമ്മേ നിനക്ക് ഓർമ്മയില്ലേ? എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിൽ കിടക്കുന്ന മത്സ്യത്തെ എടുത്ത് ചെറിയ കുളത്തിൽ ഇടാൻ ശ്രമിക്കുന്നത് പോലെ ഇവരെല്ലാം ശ്രമിച്ചു എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ലോകസ്യകച്ചിസ്ഥിത യുഗതാദികൃതാവതരേഷു ഗുരുഷയം സ്യാ അസ്മജ്ജനു സംവൃതി വിശ്വമാനം ഭവത്യവും തജ്ജനുഷാചധന്യം. ഈ നാരായണൻ ലോകത്തിന്റെ പരിപാലത്തിനു വേണ്ടി ചിലപ്പോൾ അവതരിച്ചിട്ടുള്ള ഗുരുക്കന്മാരിൽ ഒരാളാകാം. തജ്ജന്മിഷ അദ്ദേഹത്തിന്റെ ഈ നാരായണ ഗുരുദേവന്റെ ജനനം കൊണ്ട് ഇപ്പോൾ നമ്മുടെ ജനനം, നമ്മുടെ ജനനവും ജന്മവും എല്ലാം തന്നെ സുഹൃതപൂർണമായി ലോകരുടെ ആദരവിന് പാത്രീഭൂതരായി തീരുവാൻ യോഗ്യമായി തീർന്നിരിക്കുന്നു എന്നത് അവർണനീയമായ സന്തോഷത്തിന് വക നൽകുന്നതാണ്. സ്നേഹാത്മഗോവി ശ്രുതവത്സലോവി സ്വജന്മകാര്യാണി വിധാതുകാമ സംഗം വിഹായാശുഗൃഹാ സമസ്തം വ്രജേത സാവിത്യവി തർക്കയാമി. ഈ നാരായണൻ സ്നേഹാത്മകനാണെങ്കിലും ആശ്രിതവത്സലാണെങ്കിലും സ്വജന്മം, തന്റെ ധർമ്മ സംസ്ഥാപനം തുടങ്ങിയ സ്വന്തം ജീവിത ഉദ്ദേശങ്ങൾ നിർവഹിക്കുവാനുള്ള താൽപ്പര്യം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ വേഴ്ചകളും ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകുമെന്നുമാണ് ഞാൻ ഊഹിക്കുന്നതെന്ന് കൃഷ്ണനാശാൻ പറഞ്ഞു.
തഥാഭ്യയം ധാർമ്മിക മാർഗദർശി ധർമ്മേണ ഭാഷേന നിബദ്ധ്യതേ ചേത് ഗൃഹേവ സന്നേവ നിജം ദു കൃത്യം നിർവക്ഷതീരീതി പ്രതിഭാതിയെന്നാം.
അപ്രകാരമാണെങ്കിലും ധർമാനുസൃതങ്ങളായ ജീവിതമാർഗങ്ങളേവ എന്ന് കാട്ടിക്കൊടുക്കുന്ന ശീലമുള്ള ഈ നാരായണൻ ധർമാനുസൃതമായ ഉപായം കൊണ്ട് ബന്ധിക്കപ്പെടുന്ന പക്ഷം സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്വന്തം കൃത്യത്തെ പ്രത്യേകതയോടു നിർവഹിക്കും. അതാണ് എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നത്. മനസ്സിലായി? ഗുരു സന്യസിക്കില്ല, അത്ര വലിയ ശിഷ്യന്മാരെ ഉണ്ടാക്കില്ല, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ധർമാനുസൃതമായ ജീവിതം നയിച്ച് ഈ ലോകത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു.
താരുണ്യ സൗന്ദര്യ സഹായകം തം രാഗപ്രപഞ്ച പ്രഭവം ബലിഷ്ടം ജിത്വാ ശമാദിൻ ഭവനേഷു സർവാൻ ബദ്ധും സമർത്ഥോരുപരിത്യവൈമേ.
ഞാന് ശക്തിയേറിയതും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥാനവും യൗവന്യവും സൗന്ദര്യവുമാകുന്ന സഹായത്തോടുകൂടിയതുമായ ഈ കാമത്തെ ശമം ദമ ഉപരതി തിദിക്ഷ മുതലായ ഗുണങ്ങളെ ജയിച്ചിട്ട് എല്ലാ ജനങ്ങളുടെയും ഭവനങ്ങളിൽ ബന്ധിച്ചേർന്ന കരുത്തും കഴിവുമുള്ള ശത്രുവാണെന്ന് മനസ്സിലാക്കുന്നു. രിപു ശത്രു എന്ന് പറഞ്ഞാൽ ശമം ദമം ഉപരതി തിദിക്ഷ സമാനാദി ഇതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ളതെല്ലാം നമുക്ക് ശത്രുക്കളായി തീരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സ്ഥിതിയായിട്ട് നിൽക്കുന്നതല്ല, നശിക്കുന്നതാണ്. ഞാനും നിങ്ങളുമെല്ലാം ഈ മണ്ണിലേക്ക് വിലയം പ്രാപിക്കേണ്ട ഒന്നാണ്.
ഗുണാനുരൂപ തരുണീവധൂണി വിവാഹധർമ്മേണ സമാകൃതാ ചേത് തയാകരുണ്യേവ വനദ്വിപേന്ദ്ര കദാചിദേശോത്ര വസേസുബദ്ധ.
അത്യധികം സൗന്ദര്യവും ഉത്തമമായ ശീലങ്ങളുകൊണ്ടും ഗുണങ്ങൾ കൊണ്ടും അനുരൂപയും യൗവനദശയുമായ ഒരു വധു ഒരു സ്ത്രീയെ വിവാഹരൂപമാകുന്ന ധർമ്മമനുസരിച്ച് കൊണ്ടുവരുന്ന പക്ഷം മെരുക്കിയ പിടിയാനയാൽ കാട്ടാനത്തലവനെന്നതുപോലെ നിഷ്പ്രയാസം ഗുരുദേവനെ ഈ ഗൃഹത്തിൽ ബന്ധിച്ചിടാൻ ആർക്ക് സാധിക്കും? നമുക്ക് സാധിക്കും. ഒരു മകളോ മകനോ പ്രായമായി കഴിഞ്ഞാൽ ആദ്യത്തെ അച്ഛനമ്മമാരുടെ പരിപാടി എന്താ? എങ്ങനെങ്കിലും കെട്ടിച്ചയക്കണം. ഓടിച്ചു വിട്ടെങ്കിലേ അവർക്ക് സ്വസ്ഥതയുള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ ഒരു 30 വയസ്സെത്തിയാലും പക്വതയുണ്ടാകില്ല. ആരോട് എന്ത് പറയണമെന്ന് പോലും അവർക്കറിയില്ല. ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ഡീസന്റാന്ന് തോന്നുന്നു. അപ്പോ കുറെ കൂടെ ഒരു 24 വയസ്സ് ഒരു പെൺകുട്ടിക്ക് കുറെ കാര്യങ്ങൾ പഠിച്ച് ഇപ്പൊ ഒന്നാമത്തത് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ ജ്യോത്സ്യന്മാരാ, അവരെഴുതി വയ്ക്കും. എന്താ 24 വയസ്സ് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് കല്യാണം നടക്കില്ല. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് കൂട്ടരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഈ ജാതകം ഒന്നും നോക്കാതെ പക്വത എത്തുമ്പോഴത്തേക്ക് അവർ കല്യാണം കഴിപ്പിച്ചയക്കുന്ന എത്ര മാതൃകയാണ്. നീ നോക്കണ്ട എന്ന് പറയുന്നില്ല, ജാതകമൊക്കെ നോക്കിക്കോ നിങ്ങൾ. പക്ഷേ ഒരു പക്വതയും പരിചയവും ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി ധരിക്കാത്ത പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് എടുത്തുചാടുമ്പോൾ അവർ മിക്കവാറും ജീവിതത്തെ ആകപ്പാടെ വലച്ചു വല്ലാണ്ടാക്കിക്കളയും. പല അച്ഛനമ്മമാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം വാവിട്ട് നിലവിളിക്കുന്നുമുണ്ട്. എന്താ കാരണം? മകളുടെ പെരുമാറ്റം അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. പണ്ടുകാലത്ത് അമ്മായിയപ്പ അമ്മായിമാരെ പോരി നടന്ന അയലത്തുകാർ കേട്ടിരുന്നത് മതിൽ കെട്ടാഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ മതിൽ ഉയർത്തി കെട്ടിയിരിക്കുന്നതുകൊണ്ട് അകത്ത് നടക്കുന്നത് ആരും അറിയില്ല. രണ്ടാമത്തെ TVയും വയ്ക്കും. ഇത് രണ്ടും കൊണ്ട് പുറത്തിട്ട് അറിയാത്തതുകൊണ്ട് ഇതൊക്കെ നിലച്ചു എന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ അതൊക്കെ തെറ്റാണ്. ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പലയിടത്തും. പെൺകുട്ടികൾക്കൊക്കെ ജോലി കിട്ടിത്തുടങ്ങിയപ്പോഴാണ് എല്ലാത്തിന്റെയും ഗതിവിധാനം ഒന്ന് മാറിയത്. ഇപ്പൊ ആൺകുട്ടികളൊക്കെ പച്ചപാവങ്ങളാണ് ഞങ്ങളെപ്പോഴുള്ള. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധുക്കളും വീട്ടുകാര്യങ്ങൾ നോക്കുന്നവരും വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നവരുമായി ആര് മാറി? ആണുങ്ങൾ മാറി. പെണ്ണുംകുട്ടികൾ ജോലിക്ക് പോയി തുടങ്ങി 10 കാശ് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇടുന്ന ചെരുപ്പ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറി അകന്ന് നടക്കണം. എന്താ കാര്യം? അത്രയ്ക്ക് ഹൈറ്റുള്ള ചെരുപ്പാണ്. എത്ര ഹൈറ്റ് വരുത്താവോ അത്ര ഹൈറ്റ് വരുത്തും. എന്തിനാ കാര്യം? ഒന്ന് വീണാൽ അടുത്ത് നിൽക്കുന്നവനെ കൂടെ ഒന്ന് വീഴ്ത്തണം. ഇപ്പൊ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊക്കങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും പരിശ്രമശീലരാണ് ഇന്നത്തെ ആളുകൾ. എന്റെ അഭിപ്രായം തുറന്നു പറയുകയാണെങ്കിൽ ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അതിൽ അന്ധവിശ്വാസമരുത്. ആ ശാസ്ത്രം വെറും ഭാവിയോ ഭൂതവോ അളക്കാവുന്ന ഒരു ശാസ്ത്രം മാത്രമല്ല, നമ്മുടെ സൗരയുഗങ്ങളുടെ പരിക്രമണത്തെ പോലും അപഗ്രഥിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണേത് ജ്യോതിഷം. അതിന്റെ ആ തത്വത്തെ മാറ്റി നിർത്തി എനിക്ക് നാളെ എന്ത് വരുമെന്ന് മാത്രം ചിന്തിക്കാൻ ഒരു മനുഷ്യൻ അങ്കലാപ്പോടുകൂടി ഓടുന്നതായി മാറി ജ്യോതിഷം. പണ്ട് ഹരിപ്പാട് ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. അയാള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പല്ലി അരച്ചു. അയാൾ ബാഗ് കൊണ്ടുവന്ന് അകത്ത് വെച്ച് ഇന്ന് വഴി പോകുന്നത് യാത്ര പോകുന്നത് ശുഭകരമല്ല എന്ന് പറഞ്ഞു. അകത്തളത്തിൽ നിന്ന് അന്തർജനം പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്യുന്നു, യാത്രയ്ക്ക് പോയില്ല. അധികം പൊക്കമില്ലാത്തൊരു തെങ്ങ് വീടിന്റെ ഉമ്മറത്ത് നിന്നു. ആ തെങ്ങുമേന്ന് രണ്ട് നാളികേരം ഇട്ട് തരാൻ പറഞ്ഞു. അന്നത്തെ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാർ കേൾക്കുന്നവരായിരുന്നു. സ്ത്രീകളും അതിനൊത്തെ ഗുണങ്ങളുണ്ടായിരുന്നു. ഇന്ന് രണ്ടു കൂട്ടരും പറഞ്ഞാൽ ചെവി പഞ്ഞി വെച്ചോണ്ടിരിക്കുന്ന പോലെ തോന്നിക്കും. ആര് പറയുന്ന ആരും കേൾക്കൂല. അപ്പൊ എന്തായാലും ഇദ്ദേഹം വിചാരിച്ച എന്തായാലും ഭാര്യ പറഞ്ഞല്ലേ തെങ്ങുമ കയറി രണ്ട് തേങ്ങ ഇട്ട് കൊടുത്തേക്കാം. തെങ്ങിന്റെ മുക്കാൽ ഭാഗം വരെ കയറിയപ്പോഴാണ് ഒരു പല്ലി അരച്ചത്. ആള് വെല്ലും മടക്കി. ഇനി മേപ്പോട്ട് കയറുന്നത് അപകടം എന്നയാൾ കണ്ടു. എന്നാ ഇനി താഴോട്ട് ഇറങ്ങാന്ന് വെച്ച് പുള്ളി ഇറങ്ങാനായിട്ട് അനഞ്ച് അപ്പോഴും ഒരു പല്ലി അലച്ചു. വെല്ലും മടക്കി താഴോട്ട് ഇറങ്ങുന്നു അപകടം. കുറച്ചു കഴിഞ്ഞ് അടുക്കളപ്പണിയിലൊക്കെ വ്യാപൃതയായിരുന്ന അന്തർജനം വന്ന് ഒരു ശബ്ദം കേട്ട് തേങ്ങയാണെന്ന് വെച്ച് എടുക്കാൻ ചെന്നപ്പോ കൊണ്ട് ആരാ കിടക്കുന്നത് എങ്ങനെ വീട്ടിൽ? ഉത്തമനായ ജ്യോത്സ്യൻ. എന്താ കാലൊടിഞ്ഞ് കിടക്കുകയാണ്, ജ്യോത്സ്യത്തിലുള്ള അന്ധമായ വിശ്വാസം കൊണ്ട്. ഭാര്യ പറഞ്ഞു, മനുഷ്യനെ നിങ്ങൾക്ക് എന്ത് പറ്റി? ഏയ് ഒന്നും പറ്റിയില്ല, ജ്യോത്സ്യത്തിലുള്ള വിശ്വാസമായി കാണുന്നത്, നടക്കാൻ വയ്യ. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ജ്യോത്സ്യം വേണം. അപ്പൊ ചൊവ്വാദോഷം എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. അത് കഴി ആ ചൊവ്വാദോഷമുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരെ അപമൃത്യു വരിക്കും. ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ചൊവ്വാദോഷം കൊണ്ട ഇവർക്കെല്ലാം ഈ നാട്ടിലുള്ള ആളുകളൊക്കെ മരിക്കുന്നതെന്ന് തോന്നും. നാട്ടിലുള്ള വേറെ ആരും ഇവിടെ മരിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിക്കും. ചൊവ്വാദോഷം കൊണ്ട് ഗണ്ടാന്ത ദോഷം എന്ന് പറയുന്ന ദോഷങ്ങളുണ്ട്. അത് മരിക്കുമെന്നാക്കി തീർത്തത് ഇന്നത്തെ ശാസ്ത്രാവബോധമില്ലാത്ത ജ്യോത്സ്യന്മാരാണ്. ജ്യോത്സ്യം വേദത്തിന്റെ കണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഉപജീവന മാർഗത്തിന്റെ കണ്ണല്ലായിരുന്നു, ഒരു വിശ്വാസത്തിന്റെ കണ്ണായിരുന്നു. മനുഷ്യനെ നല്ല നടപ്പിലേക്ക് കൊണ്ടുപോകാൻ അതിന് സാധിച്ചിരുന്നു. ഇന്നെന്തായി? ഒരു ജ്യോത്സ്യൻ കവടി വാരി വെച്ച് ആദ്യം പറയുന്നത് ഞങ്ങൾക്ക് ശത്രുദോഷമുണ്ടെന്നാണ്. ഇത്രയധികം ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ജ്യോത്സ്യന്മാർ തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര അനുഷ്ഠാനം. താൻ ബാധി ദൈവം ബാധി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ജ്യോത്സ്യം പകുതി കവടി വാരി വയ്ക്കുന്നതിലും പകുതി ദൈവത്തിലുമുള്ള വിശ്വാസമാണ്. ഗുരു തന്നെ അതിന് താക്കീത് ചെയ്തിരുന്നു, ഭാവി കാര്യങ്ങൾ പ്രവചിക്കരുത്. ജാതകം അധികം നോക്കാൻ പോകുന്നത് അന്ധവിശ്വാസികളാണ്. ജ്യോത്സ്യം അനുസരിച്ച് ജാതകം അധികം നോക്കിയാൽ അത് ദൈവനിന്ദയും കൂടിയാണ്. അതുകൊണ്ട് ഭക്തജനങ്ങളെ, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. അല്ലാണ്ട് രാശിപ്പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നവരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന അടി വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരസ്പരമുള്ള വിശ്വാസം കൊണ്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവരും ശ്രമിക്കണം. കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വഴിച്ചഴച്ചു വിടരുത്. അനുയോജ്യമായ വിവാഹാലോചനകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നോട്ടീസ് നടക്കുന്നത് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് തന്നെ അനുയോജ്യമായ വിവാഹാലോചനയാണെന്ന് പക്വതയോടുകൂടി ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം വേണം മക്കളുടെ കല്യാണ കാര്യങ്ങൾ നടക്കാൻ. വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. യോഗമുള്ളത് യോഗമുള്ളപ്പോൾ തന്നെ നടന്നിരിക്കും. വേണോ വേണ്ടേ? നടക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ കല്യാണം എന്തായാലും നടന്നതല്ലേ. അപ്പം പിന്നെ നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് എന്താ തടസ്സം വരിക? അതുകൊണ്ട് എടുത്തുചാട്ടം നിർത്തിയിട്ട് പക്വതയോടുകൂടി മക്കളുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ മനസ്സിനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഗുണാനുരൂപ തരുണീവധൂടി വിവാഹധർമ്മേണ സമാഹൃദയിച്ച് തയാകരുണ്യേവ വനദ്വിപീന്ദ്ര കഥാചിതേഷോത്ര ബസേ ബുബുദ്ധ. ഒരു വധുവിനെ വിവാഹമായിട്ട് ആലോചിക്കണം. തസ്മാ വിവാഹായ ശുഭാവകായ സമസ്ത ബന്ധു സമദായകായ പ്രിയാത്മജം പ്രേരേതം നയേന സന്തസദാ സ്നേഹവശീദാസ്യു. അച്ഛനമ്മമാരായ നിങ്ങൾ രണ്ടുപേരും എല്ലാ ബന്ധുക്കൾക്കും ഉത്സവപ്രതീതിയും സന്തോഷവും പ്രദാനം ചെയ്യുന്ന വിവാഹത്തിനായി പ്രിയപുത്രനെ പ്രേരിപ്പിച്ചാലും എല്ലായ്പ്പോഴും സ്നേഹം കൊണ്ട് വശീകരിക്കപ്പെടുന്നവരായി തീരണം. വാജം നാനാരസ ജുഷമിമാം മാതുലോക്താം നിശമ്യോ ഖണ്ഡസ്പൃഷ്ടോധനയമതാം ഭൂതി മഗ്നാന്തരംഗു പുത്രം ധൂർണം പരിണയവിദോ ചോദേദിഗാഠം ശോകോന്മത്തോ തദനപിതരോ സംവ്രതിജ്ഞവന്തോ. അമ്മാവനായ കൃഷ്ണൻ വൈദ്യൻ അത്ഭുതം കരുണ മുതലായ പല രസങ്ങളെ ഉദ്ദീപിക്കുന്നതുമായ ഈ വാക്കിനെ നിശമ്യ കേട്ടിട്ട് ഉത്കണ്ഠയോടുകൂടി കുടിയവനും പുത്രവാത്സല്യമാകുന്ന സമുദ്രത്തിൽ മുഴുകിപ്പോയ മനസ്സോടുകൂടിയവനുമായി മാതാപിതാക്കന്മാർ ദുഃഖം കൊണ്ട് മതിമറന്നവരായിട്ട് അതിനുശേഷം തങ്ങളുടെ മകനെ വേഗത്തിൽ വിവാഹകർമ്മത്തിൽ ഞങ്ങളെ പ്രേരിപ്പിക്കും പ്രകാരം ദൃഢമായ വിധത്തിൽ പ്രതിജ്ഞ ചെയ്തവരായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കണം, വീട്ടിൽ അധികം തങ്ങുന്നില്ല, ചുറ്റിയടിച്ച് നടക്കുകയാണ്, അവിടെ എവിടെയും പോയി ധ്യാനനിരതനായിരിക്കുന്നു, പല ആളുകളും അത്ഭുതപരതന്ത്രനായിട്ട് നോക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മാവനായ കൃഷ്ണൻ വൈദ്യന്റെ വാക്കുകള് നാനാരസങ്ങളെ പ്രധാനം ചെയ്യുന്നതായിരിക്കുന്നുകൊണ്ട് ശ്രീനാരായണൻ ധർമ്മസംസ്ഥാപനത്തിനായി അവതരിച്ച ലോകഗുരുവാണ് എന്ന വാക്ക് മാതാപിതാക്കന്മാരായ കുട്ടിയമ്മയും മാടനാശനെയും അത്ഭുതമുള്ള വാക്കി. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവനെ പ്രപ്രജ്ഞ സന്യാസത്തിലേക്ക് നയിക്കാണ്ട് എന്ത് വേണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ വിവാഹകാര്യം തീരുമാനിക്കുന്നതാണ് ഈ സർഗത്തിലെ പ്രധാന വിഷയമായിട്ട് പറഞ്ഞത്. ഒരാൾ പറയുകയുണ്ടായി, ഓരോ സർഗം കഴിയുമ്പോൾ ആ സർഗത്തിലെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാവും. അത് വൈകുന്നേരം നമ്മുടെ പൂജ വൈകുന്നേരത്തെ ആരതി സമയത്ത് കുറച്ചു നേരം സംഭാഷണം പറയുമ്പോൾ ഓരോ സർഗത്തിലെയും കാര്യങ്ങൾ ഇതേപോലെ വിശദീകരിച്ച് പറയുന്നതുകൊണ്ടാണ്. കേട്ടതൊക്കെ മനസ്സിലായില്ലേ, മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവോക്കി. അങ്ങനെ ഒരു മനസ്സിലാകാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഹിന്ദുക്കൾക്കുള്ള ഒരു പ്രത്യേക ഗുണമുണ്ടാ, എന്ത് കേട്ടാലും അവർക്ക് ഉടനെ മനസ്സിലാകും. ഗുരുവസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. ഗുരു മൗനിയാണെങ്കിൽ ശിഷ്യന്മാർക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് സംശയമില്ലാത്ത ആളുകളായതുകൊണ്ട് ഓരോ ദിവസത്തെയും അവസാനം ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, ശരിയായ ഉത്തരം വന്ന് പറയുകയും വേണം. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് തൊടുത്തുവിടാം. എന്താ വിടാമല്ലോ അല്ലേ, സമ്മതിച്ചു എല്ലാവരും ഉണ്ടോ? ഇപ്പൊ ആർക്കും താല്പര്യമില്ല, പലരുടെയും തല കുനിഞ്ഞു. ഈ പരിപാടിക്കായിരുന്നെങ്കിൽ വല്ല വീട്ടിലും എങ്ങാണ് ഞങ്ങൾ ഇരുന്നേനെ, ഇവിടെ വന്ന് ഇങ്ങനൊരു ഗതികേടുണ്ടെന്ന് അറിഞ്ഞില്ല. എന്താ ചോദിച്ചോ? ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല കട്ടിയുള്ളവരാണ് അടുത്ത കൂട്ടര്, ഒരു പ്രശ്നമില്ല, എന്ത് ചോദ്യം വേണേലും ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളത്. ശരി, ഗുരുദേവന്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് പറഞ്ഞത് എത്രാമത്തെ സർഗത്തിലാണ്? മൂന്നാണോ നാലാണോ? ഭൂരിപക്ഷ അഭിപ്രായം വേണം. ഒരാള് രണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. എത്രാമത്തെ സർഗത്തിലാണ്? മൂന്നാണ്. ഭൂരിപക്ഷമുള്ളവരൊന്ന് കൈപൊക്കിക്ക, മൂന്നെന്ന അനുഭവമുള്ളവരൊന്ന് കൈപൊക്കുക. മൂന്ന്. ശരി, ഈ സൈഡുകാരെല്ലാം മൂന്ന്. രണ്ടെന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിലൊന്നും പെടാത്ത കുറച്ച് കൂട്ടരുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാൽ, കൈപൊക്കി നാണം കിടന്നാന്നാണോ അതെ ഇനി വേണ്ടാന്ന് വെച്ചിരിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും രണ്ടാമത്തെ സർഗത്തിലാണ്. ഏതിലാണ്? രണ്ടാമത്തെ സർഗമാണ് ശരിയായ ഉത്തരം. ഏത് സർഗത്തിലാണ് ഈ തിരുവനന്തപുരം നഗരിയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിലെ വർണ്ണിച്ചത്? ഒന്നാമത്തെ സർഗം. സമ്മതിച്ചോ എല്ലാവരും? സമ്മതിച്ചോ? എന്നാ തെറ്റി. ഒന്നാം സർഗത്തിലോ രണ്ടാം സർഗത്തിലോ അല്ല, പിന്നെന്താണ്? ഉപോദ്ഘാതം എന്ന് പറയുന്ന ആമുഖത്തിൽ മാത്രമാണ്. മനസ്സിലായി? സർഗത്തിൽ അത് വരില്ല. പിന്നെ എവിടെയാണ്? ആമുഖത്തിൽ മാത്രമാണ്. തിരുവനന്തപുരം നഗരിയെക്കുറിച്ച് വർണ്ണിച്ചതിന് ശേഷമാണ് ഏതിലേക്ക് പോയത്? അതിലേക്ക് പോയത്. മനസ്സിലായില്ല? ഗുരുദേവനെ എഴുത്തിനിരുത്തിയ ആള്, ഞാൻ ചോദിക്കുന്നവരെ പറയാം, എഴുത്തിനിരുത്തിയ ആള് കൃഷ്ണപിള്ളയാണോ ഗോവിന്ദൻപിള്ളയാണോ? രണ്ടു പേര് പറഞ്ഞു, ഇതിലേതാണ്? കൃഷ്ണപിള്ളയാണോ ഗോവിന്ദൻപിള്ളയാണോ?
രണ്ടുമല്ല, ഈ രണ്ടുമല്ലാത്തവരൊക്കെ ഒന്ന് കൈകൊണ്ടിരിക്കും, പിന്നെ കൈതാക്കരുത്. കൃഷ്ണപിള്ളയാണോ ഗോവിന്ദൻപിള്ളയാണോ കൃഷ്ണനാശാനാണോ? കൃഷ്ണനാശാൻ. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ആ ശരി. ഇനി ഗോവിന്ദൻപിള്ളയാണെന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ആരുമില്ല. ഞാനീ പറഞ്ഞ മൂന്ന് പേരുമല്ല, മൂത്ത പിള്ള ആരാണ്? മൂത്ത പിള്ളയാണ്. കൃഷ്ണപിള്ളയല്ല, ഗോവിന്ദൻപിള്ളയല്ല, കൃഷ്ണനാശാനുമല്ല, പിന്നാരാ? ആ ഞാൻ പറഞ്ഞു, ചെമ്പഴന്തിയിലെ അധികാരിയായിരിക്കുന്ന മൂത്തപിള്ളയാണ്. എടുത്ത് രാവിലെ പറഞ്ഞു മൂത്തപിള്ളയാണ് ഗുരുദേവനെ എഴുത്തിനിരുത്തിയെന്ന്. എന്തായാലും ഗോവിന്ദൻപിള്ളയുടെ പേര് പറയാഞ്ഞത് നമ്മുടെ ഭാഗ്യം. എന്തായാലും ഈ ചോദ്യോത്തരങ്ങൾ ഇനി നാളെ ഇതിലെ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് ചോദ്യോത്തരങ്ങളുണ്ടാവും. അതെല്ലാവരും വളരെ ശ്രദ്ധിച്ച് പഠിച്ച് നാളെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഇങ്ങനൊരു തയ്യാറെടുപ്പും കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കണം. അപ്പൊ ചെമ്പഴന്തി എന്ന് പറയുന്ന ആ പുണ്യവതിയായിരിക്കുന്ന ഗ്രാമത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നു. നമ്മളെല്ലാവരും ഗുരുദേവന്റെ ജനനം മുതൽ സമാധി വരെയുള്ള ദിവ്യാനുഭവത്തിന്റെ പരമാനന്ദപ്രദായമായ പുണ്യ ഗംഗാനദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ അതിജീവ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ. ഒന്നാം ദിവസം ഗുരുദേവന്റെ ജനനവും വിദ്യാഭ്യാസവും അതിനുശേഷമുള്ള കുടി ചെമ്പഴന്തിയിൽ വന്നിട്ട് ഗുരുകുലം നടത്തുന്നതുമൊക്കെ പഠിക്കുമ്പോഴും, രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗുരുദേവന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചോണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗുരുദേവ സംബന്ധിയാണെന്ന് മാത്രമല്ല, ഗുരുദേവൻ ആരുടെ അവതാരമായിട്ടാണ് ഇതിൽ സങ്കല്പിച്ചിരിക്കുന്നത്? ശ്രീനാരായണൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അതിന് യാതൊരുവിധ തർക്കവും വേണ്ട. വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദാരവിന്ദത്തെ നമസ്കരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ പാരായണം ഇവിടെ സമാപിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു കീർത്തനം നമ്മളിപ്പോൾ ചൊല്ലും, അത് കഴിഞ്ഞ് ആരതി, അത് കഴിഞ്ഞ് പിന്നീട് ആറരയ്ക്ക് ശേഷം ഇവിടുത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെയും ആരതി ഉണ്ടായിരിക്കും, പ്രഭാഷണമുണ്ട്. എല്ലാവരും കൂടെ കൈതൊഴുതിരുന്ന് ഈ കീർത്തനം ഗുരുദേവന്റെ ഭാഗവസപ്താഹത്തിന്റെ അവസാനം കീർത്തനം ആരതി.
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മരൂപ ഗുരുനാരായണ
നാരായണായ
നമ നാരായണ
നാരായണ
ഗുരുനാരായണായ
നമ
പാരിച്ച ജാതി മതഭേദം നിമിത്തമഴൽ വ്യാപിച്ചു ഭാരതമുഴുന്നോരു നാളിലിക വർദ്ധിച്ച ജാതി മതഭേദങ്ങൾ മാറ്റി ജന രക്ഷയ്ക്കണഞ്ഞ ഗുരു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന
പരബ്രഹ്മരൂപ ഗുരു നാരായണ
നാരായണാഖ്യ ഗുരുദേവൻ പിറന്ന വയൽ വാരത്തു വീട്ടിലവതാരാർത്ഥമായറിയ ആരോമലുണ്ണിതവലീലാവിലാസമക താരിൽ മിളങ്ങിടുക നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ
നാരായണ സകല സന്താപനാശന പരബ്രഹ്മരൂപ ഗുരു
നാരായണായ നമ
വിദ്യാർത്ഥിയായ അറിവ് നന്നായി ഗ്രഹിച്ചു പുനരധ്യാത്മയോഗിവരനായി ഭവിച്ചു ഗുരു വിദ്യാധിരാജസകനായി വസിച്ചു ചിര ആത്മീയനാഥ ഗുരു നാരായണായ നമ
നാരായണായ
നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല
കന്ദാപനാശന പരബ്രഹ്മരൂപ ഗുരു
നാരായണായ
നമ.
ദേവപ്രതിഷ്ഠക നടത്തി മനുഷ്യരുടെ ദിവ്യത്വ ശക്തിയെ ഉണർത്തുന്നതിന് ഗുരു ദേവാലയങ്ങ് പണി ദേവർക്കും ഈശ്വരനെ സേവിപ്പതിന്നു ഗുരുനാരായണായ നമ.
നാരായണായ നമ. നാരായണായ നമ.
നാരായണായ
നമ. നാരായണ നാരായണൻ സകല കന്ദാപനാശന പരബ്രഹ്മരൂപ ഗുരുനാരായണായ നമ.
തന്നിൽ വിളങ്ങു മകിലാത്മാവ് തന്നെ പരനുള്ളിൽ വിളഞ്ഞിടുമെന്നാകയാൽ മനുഷ്യർ ഒന്നാണവർക്കിടയിലുള്ളൊരു ഭേദമത് തീർന്നിടുമീ വരദ നാരായണായ നമ.
നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ
നാരായണ സകല സന്താപനാശന
പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ.
നാം തന്നെ നമ്മെ അറിയണം, അറിഞ്ഞ് സ്വയം നന്നാകണം. പരമസത്യം ഗ്രഹിപ്പതിനു കണ്ടെത്തിടേണ്ട പൊരുൾ താൻ തന്നെ എന്നതിലും കണ്ണാടി കാട്ടി ഗുരുനാരായണായ.
നാരായണായ നമ.
നാരായണായ നമ.
നാരായണായ നമ. നാരായണ
നാരായണ സകല സന്താപനാശന
പരബ്രഹ്മരൂപ ഗുരുനാരായണായ നമ.
ഉത്കർഷമാർന്ന ഗുരുദേവന്റെ സന്നിധിയിൽ വിശ്വപ്രസിദ്ധ കവിടാഗോറു ഗാന്ധിജിയും വന്നായവർക്കു പരമാനന്ദമാർന്ന പരമാചാര്യരൂപ ഗുരുനാരായണായ നമ.
നാരായണായ
നമ. നാരായണായ നമ.
നാരായണായ
നമ. നാരായണ
നാരായണൻ സകല സന്താപനാശന പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
ആത്മീയമായറിവ് നൽകുന്നതിന് പുനരദ്വൈത ബോധമഹിലർക്കും ലഭിപ്പതിന് ആത്മോപദേശ ചതകങ്ങൾ ചൊരിഞ്ഞ പരമാചാര്യ രൂപ ഗുരുനാരായണ നമ.
നാരായണായ നമ. നാരായണായ നമ. നാരായണായ
നമ. നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മരൂപ
ഗുരുനാരായണായ നമ.
യോജിച്ചു ശക്തി നിലനിർത്തി മനുഷ്യരുടനായ അവകാശം അത് നേടുന്നതിന്നു ഗുരു യോഗം ചമച്ചു ജനനീതിക്കു വേണ്ടിയടരാടുന്നതിന്നു മിക നാരായണായ നമ.
നാരായണായ നമ.
നാരായണായ നമ.
നാരായണായ നമ. നാരായണ
നാരായണ സകല സന്താപനാശന
പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
തീരാത്ത ബാധ പലതും മാറ്റി വ്യാധികളും മാറാത്ത ഭ്രാന്തുകളതും മാറ്റിയാദികളും പ്രാർത്ഥിച്ചവർക്കഭയമായി അവശരുടെ ദുഃഖങ്ങൾ തീർത്ത ഗുരുനാരായണായ നമ.
നാരായണായ
നമ. നാരായണ നാരായണായ നമ.
നാരായണായ
നമ. നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മരൂപ
ഗുരുനാരായണായ നമ.
സൽക്കർമ്മമേവരും അനുഷ്ഠിച്ചു ജാതിമതവിഭ്രാന്തി വിട്ടു സമസ്നേഹം പുലർത്തിടുക ദുഃഖങ്ങളറ്റ് പരമാനന്ദമോടുപോയി സൗഖ്യേന വാഴ്വതിനു നാരായണായ നമ.
നാരായണായ
നമ. നാരായണായ നമ.
നാരായണായ
നമ.
നാരായണ
നാരായണ സകല സന്താപനാശന
പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ.
സൽക്കർമ്മമേവരും അനുഷ്ഠിച്ചു ജാതിമതവിഭ്രാന്തി വിട്ടു സമസ്നേഹം പുലർത്തിടുക. ദുഃഖങ്ങളച്ച് പരമാനന്ദമോട് ഭുവി സുഖേന വാഴ്വതിനു നാരായണായ നമ.
നാരായണായ നമ.
നാരായണായ നമ. നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മരൂപഗുരുനാരായണായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
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 ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹീ.